2022 ജനുവരി 9 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് ചതുരംഗം പങ്ക്തിയിൽ അഡ്വക്കേറ്റ് എ ജയശങ്കർ എഴുതുന്നു. യുപിയിലെ ശ്രീകൃഷ്ണലീല. യുപിയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കെ സമാജ്വാദി പാർട്ടി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ അഖിലേഷ് യാദവിന്റെ സ്വപ്നത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ നിരന്തരമായി പ്രത്യക്ഷപ്പെടുന്നു. അഖിലേഷ് ആയിരിക്കും ഉത്തർപ്രദേശിന്റെ അടുത്ത മുഖ്യമന്ത്രിയെന്ന് ഭഗവാൻ അദ്ദേഹത്തോട് നിരന്തരം അരുളി ചെയ്യുന്നു അത്രേ. വൈകാതെ നല്ലൊരു മനഃശാസ്ത്രജ്ഞന്റെയോ മനോരോഗ ചികിത്സകന്റെയോ സഹായം തേടുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അഖിലേഷ് ഇക്കാര്യം പത്രക്കാരെയും തദ്വര ഉത്തർപ്രദേശിലെ പ്രബുദ്ധരായ വോട്ടർമാരെയും അറിയിക്കാനാണ് താല്പര്യപ്പെട്ടത്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും വിട്ടുകൊടുത്തില്ല. അധികാരത്തിലിരുന്നപ്പോൾ മധുരയ്ക്കും വൃന്ദാവനത്തിനും വേണ്ടി ഒന്നും ചെയ്യാത്തവരാണിപ്പോൾ ശ്രീകൃഷ്ണനെയും പൊക്കിക്കൊണ്ടു വന്നിട്ടുള്ളതെന്ന് പരിഹസിച്ചു. അങ്ങനെ യുപി രാഷ്ട്രീയത്തിൽ ശ്രീരാമന്റെ സ്ഥാനം ശ്രീകൃഷ്ണൻ അപഹരിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ഗോവ, മണിപ്പൂർ എന്നീ സംസ്ഥാനങ്ങളിൽ February 1st March 2nd തിരഞ്ഞെടുപ്പ് നടക്കും. ഇവയിൽ പഞ്ചാബും ഉത്തർപ്രദേശുമാണ് ഏറ്റവും പ്രധാനം. പഞ്ചാബിൽ ചതുഷ്കോണ മത്സരമാണ് നടക്കാൻ പോകുന്നത്. കർഷക സമരവും സിഖ് സമുദായ രാഷ്ട്രീയവും അവയ്ക്ക് ബദലായി ആം ആദ്മി പാർട്ടി ഉയർത്തുന്ന ജനപക്ഷ രാഷ്ട്രീയവുമായിരിക്കും അവിടുത്തെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ. ദേശീയ രാഷ്ട്രീയത്തിൽ ഉത്തർപ്രദേശിനോളം പ്രാധാന്യം മറ്റൊരു സംസ്ഥാനത്തിനുമില്ല. രാജ്യത്ത് ഏറ്റവും അധികം ജനസംഖ്യയുള്ള സംസ്ഥാനം, ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും ഏറ്റവും അധികം അംഗങ്ങളെ തിരഞ്ഞെടുത്തയക്കുന്ന സംസ്ഥാനവും. യുപി പിടിച്ചാൽ ഇന്ത്യ പിടിക്കാം, ഡൽഹിയിലേക്കുള്ള വഴി ലക്നൌവിലൂടെയാണ് എന്നൊക്കെയാണ് രാഷ്ട്രീയ പണ്ഡിതന്മാർ പണ്ടേ പറഞ്ഞു വെച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രിമാരായിരുന്ന ജവഹർലാൽ നെഹ്റുവും ലാൽ ബഹദൂർ ശാസ്ത്രിയും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും വിശ്വനാഥ് പ്രതാപ് സിംഗും ഉത്തർപ്രദേശുകാരായിരുന്നു. അടൽ ബിഹാരി വാജ്പേയിയും നരേന്ദ്രമോദിയും പ്രധാനമന്ത്രിയായിരിക്കെ ഉത്തർപ്രദേശിൽ നിന്നുള്ള പാർലമെന്റ് മണ്ഡലങ്ങളെയാണ് പ്രതിനിധീകരിച്ചിരുന്നത്. പാർലമെന്റ് തിരഞ്ഞെടുപ്പിനുള്ള പകുതി വഴിയിലാണ് ഉത്തർപ്രദേശ് നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങൾ 2024 നടക്കാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലങ്ങളെയും നിർണായകമാം വിധം സ്വാധീനിക്കും. അതുകൊണ്ടാണ് ഉത്തർപ്രദേശ് വിധാനസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ സെമിഫൈനലായി വിശേഷിപ്പിക്കുന്നത്. 2012 യുപി പിടിക്കാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തിയ പരിശ്രമം വലിയ പരാജയത്തിലാണ് കലാശിച്ചത്. 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയം ആവർത്തിച്ചു. 2017 BJP ഉത്തർപ്രദേശ് കീഴടക്കി. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർ വിജയം ആവർത്തിച്ചു. 2022 കനത്ത ഭൂരിപക്ഷത്തോടെ BJPയും യോഗി ആദിത്യനാഥും അധികാരത്തിൽ തിരിച്ചെത്തുന്ന പക്ഷം 2024 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJPക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമാകും. ഭരണ അസ്ഥിരതയ്ക്ക് കുപ്രസിദ്ധി നേടിയ സംസ്ഥാനവുമാണ് ഉത്തർപ്രദേശ്. ഗോവിന്ദ് വല്ലഭ പന്ത്, സുജേത കൃപലാനി, ചന്ദ്രഭാനുഗുപ്ത, ചൌധരി ചരൺ സിംഗ്, കമലാപതി ത്രിപാഠി, HN ബഹുഗുണ, VP സിംഗ്, കല്യാൺ സിംഗ്, മുലായം സിംഗ് യാദവ് തുടങ്ങിയ വില്ലാളി ധീരന്മാർക്ക് പോലും 5 മുഖ്യമന്ത്രി കസേരയിൽ ഉറച്ചിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. 2007-2012 കാലയളവിൽ മായാവതിയാണ് ആദ്യമായി 5 പൂർത്തീകരിച്ച UP മുഖ്യമന്ത്രി. 2012-2017 അഖിലേഷ് യാദവും 2017-2022 കാലത്ത് യോഗി ആദിത്യനാഥും ആ നേട്ടം ആവർത്തിച്ചു. മായാവതിക്കോ അഖിലേഷ് യാദവിനോ തുടർ വിജയം ഉറപ്പാക്കാൻ കഴിഞ്ഞില്ല. 2012 ബഹുജൻ സമാജ് പാർട്ടി 2nd സ്ഥാനത്തായി. 2017 സമാജ്വാദി പാർട്ടിക്കും അതേ ദുർവിധിയുണ്ടായി. ഭരണവിരുദ്ധ വികാരമുണ്ടായെങ്കിലും യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ BJP അധികാരത്തിൽ തിരിച്ചെത്തുമെന്നാണ് അഭിപ്രായ വോട്ടെടുപ്പുകൾ നൽകുന്ന സൂചന. കഴിഞ്ഞ 5 ഉത്തർപ്രദേശിൽ ആരംഭിച്ച വികസന പദ്ധതികളും ക്രമസമാധാന രംഗത്ത് കൈവരിച്ച പുരോഗതിയുമാണ് യോഗിയുടെ തീർപ്പുചീട്ട്. എങ്കിലും രാമക്ഷേത്ര നിർമ്മാണവും വലിയ തോതിൽ പ്രസരിപ്പിച്ച മതവിദ്വേഷവുമാണ് BJPക്ക് കൂടുതൽ ഗുണം ചെയ്യുക. BJP കേവലം ഒരു ഹിന്ദു പാർട്ടിയോ ഹിന്ദുത്വ രാഷ്ട്രീയ കക്ഷിയോ മാത്രമല്ല, അതിലുപരി അത് തീവ്രമായി മുസ്ലിം വിദ്വേഷം വമ്പിപ്പിക്കുന്ന കക്ഷി കൂടിയാണ്. ധർമ്മ സൻസദിൽ ഉയർന്നു കേട്ട വിദ്വേഷ പ്രസംഗങ്ങളും രാജ്യത്തെ പ്രമുഖ മുസ്ലിം വനിതകളെ ലേലത്തിന് വെച്ച ബുള്ളി ബായ് ആപ്പും ഒന്നും വെറുതെ ഉണ്ടാകുന്നതല്ല. ഈ അന്ധമായ മുസ്ലിം വിരോധമാണ് ഉത്തരേന്ത്യയിൽ BJPക്ക് ഊർജം നൽകുന്ന പ്രധാന ഘടകം. 18%ത്തിലധികം മുസ്ലിങ്ങളുണ്ട് ഉത്തർപ്രദേശിൽ. 2017 തിരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി ഒരൊറ്റ മുസ്ലിമിനും പാർട്ടി ടിക്കറ്റ് നൽകിയില്ല. ഇത്തവണയും BJPക്ക് മുസ്ലിം സ്ഥാനാർത്ഥികൾ ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ വിവിധ ഹിന്ദുജാതി ഉപജാതികൾക്ക് നിശ്ചിത അനുപാതം തീരുമാനിച്ച് ഓരോ മണ്ഡലത്തിലും ജയസാധ്യതയുള്ളവരെ കണ്ടെത്തി സ്ഥാനാർത്ഥികളാക്കി അവതരിപ്പിക്കുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗും ഉറപ്പായിട്ടും. അവരുടെ സ്ഥാനാർത്ഥി നിർണയമൊക്കെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ പൂർത്തിയായിട്ടുണ്ട്. പട്ടിക പ്രസിദ്ധീകരിക്കേണ്ട ജോലിയെ ഇനി ബാക്കിയുള്ളൂ. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പണത്തിനും യാതൊരു ക്ഷാമവുമില്ല. രാജ്യത്തെ സകല വ്യവസായികളും ചാക്കുകണക്കിന് നോട്ടുമായി പാർട്ടിക്കൊപ്പമുണ്ട്. നരേന്ദ്രമോദിയും അമിത്ഷായും യോഗി ആദിത്യനാഥും പിന്നെ നിരവധി കേന്ദ്രമന്ത്രിമാരും ഉത്തർപ്രദേശിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തും. ഇതിനൊക്കെ പുറമെ RSSന്റെ സംഘടനാ സംവിധാനവും ഫലപ്രദമായി പ്രവർത്തിപ്പിക്കാൻ കഴിയും. പ്രതിപക്ഷത്താണെങ്കിൽ സമ്പൂർണ്ണ അനൈക്യമാണ്. യോഗിയോട് കിടപിടിക്കുന്ന മറ്റൊരു നേതാവുമില്ല മറുവശത്ത്. ഈ ഘടകങ്ങളൊക്കെ ബി ജെ പിക്ക് പ്രതീക്ഷ പകരുന്നവയാണ്. സമാജ്വാദി പാർട്ടിക്ക് നേതൃത്വം നൽകുന്ന അഖിലേഷ് യാദവ് പിതാവിനെ പോലെ ശക്തനോ നയചാതുര്യമുള്ളയാളോ അല്ല. യുവസഹജമായ നിരവധി ചപലതകൾ ഉള്ളയാളുമാണ്. കുടുംബത്തിനകത്ത് തന്നെ കലഹവും കലാപവുമാണ്. പാർട്ടിയിലും പടലപ്പിണക്കങ്ങൾ കുറവല്ല. ഇതിനും പുറമെ സംഘടനാപരമായ ദൗർബല്യവും സമാജ്വാദിയെ ക്ഷീണിപ്പിക്കുന്നു. എങ്കിലും യാദവ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം ഒരു പരിധിവരെയെങ്കിലും SPക്ക് ഗുണം ചെയ്യും. തിരഞ്ഞെടുപ്പ് ജയിക്കാനല്ലെങ്കിൽ മുഖ്യ പ്രതിപക്ഷമാകാനെങ്കിലും അവർക്ക് സാധിക്കും. ബഹുജൻ സമാജ് പാർട്ടിയുടെ കാര്യം ദയനീയമാണ്. മായാവതിയുടെ ഇന്ദ്രജാലം തീരെയും ഫലിക്കുന്നില്ല. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലും പിന്നീട് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലും BSPക്ക് യാതൊരു ചലനവും സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിയുമായി സഖ്യമുണ്ടായിട്ടും വിശേഷമുണ്ടായില്ല. ഇപ്പോൾ ശക്തരായ സഖ്യകക്ഷികൾ ആരും തന്നെയില്ല. പട്ടികജാതി സമുദായക്കാരിൽ തന്നെ വലിയൊരു വിഭാഗം BJPക്കൊപ്പം പോയിരിക്കുന്നു. അതുകൊണ്ട് ഇത്തവണയും പറയത്തക്ക നേട്ടമൊന്നും ഉണ്ടാക്കാൻ BSPക്ക് കഴിയണമെന്നില്ല. അതിലും കഷ്ടമാണ് കോൺഗ്രസിന്റെ കാര്യം. മുമ്പ് രാഹുൽ ഗാന്ധി എന്ന പോലെ ഇപ്പോൾ പ്രിയങ്കാ ഗാന്ധി ഉത്തർപ്രദേശിലെമ്പാടും കാടിളക്കി പ്രചാരണം നടത്തുകയാണ്. എന്നാൽ പാർട്ടിയുടെ സംഘടനാ സംവിധാനം തീരെ ശിഥിലമായിരിക്കുന്നു. നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ തട്ടകമായ റായ്ബറേലി അമേഠി പ്രദേശത്ത് മാത്രമാണ് കോൺഗ്രസിന് കുറച്ചെങ്കിലും ശക്തിയുള്ളത്. നെഹ്റുവിന്റെയും ഇന്ദിരയുടെയും രാജീവിന്റെയും ഒക്കെ കാലം എന്നേക്കുമായി കടന്നുപോയി. കോൺഗ്രസിന്റെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ കായകൽപ ചികിത്സ തന്നെ വേണ്ടിവരും. SPയുടെയും BSPയുടെയും മുസ്ലിം വോട്ട് ബാങ്കിൽ വിള്ളൽ ഉണ്ടാക്കാൻ അസദുദ്ദീൻ ഒവൈസി രംഗത്തുണ്ട്. മുമ്പ് ബീഹാറിൽ എന്ന പോലെ ഇത്തവണ UPയിലും മുസ്ലിം സ്വാധീന മേഖലകളിൽ MIM സ്ഥാനാർത്ഥികൾ ഉണ്ടാകും. ഒന്നോ രണ്ടോ സീറ്റുകൾ വിജയിക്കാനും കഴിഞ്ഞേക്കും. പക്ഷേ മുസ്ലിം വോട്ടുകളിൽ ഉണ്ടാകുന്ന ഭിന്നിപ്പ് BJP ഇതര കക്ഷികൾക്ക് വിനയാവുകയും യോഗി ആദിത്യനാഥിന്റെ തുടർ ഭരണം ഉറപ്പാക്കുകയും ചെയ്യും. ഒവൈസിയുടെ മജ്ലിസ് എ ഇത്തിഹാദുൽ മുസ്ലിമിൻ BJPയുടെ ബി ടീമാണെന്നും അവരുടെ പ്രലോഭനത്തിൽ കുടുങ്ങിപ്പോകരുതെന്നും അഖിലേഷ് യാദവ് വോട്ടർമാരെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ എത്ര കണ്ട് ഫലവത്താകുമെന്ന് പറയാനാവില്ല. ജാതി രാഷ്ട്രീയത്തിന്റെ കൂത്തരങ്ങാണ് ഉത്തർപ്രദേശ്. അവിടെ പാർട്ടികളുടെ നയപരിപാടികളില്ല. ജാതീയ സമവാക്യങ്ങളാണ് പലപ്പോഴും വിധി നിർണയിക്കുന്നത്. പിന്നെ വൈകാരികമായ വിഷയങ്ങളും. പണ്ഡിറ്റ് നെഹ്റുവിന്റെ കാലം മുതൽക്കേ പട്ടികജാതിക്കാരും മുസ്ലിങ്ങളും ബ്രാഹ്മണരുമാണ് കോൺഗ്രസിന്റെ പ്രധാന വോട്ട് ബാങ്ക്. ഹിന്ദു പിന്നാക്ക സമുദായങ്ങൾ ആദ്യം സോഷ്യലിസ്റ്റ് പാർട്ടിയുടെയും പിൽക്കാലത്ത് സമാജ്വാദി പാർട്ടിയുടെയും അടിത്തറയായി മാറി. പശ്ചിമ UPയിലെ ജാട്ടുകൾ ചരൺ സിംഗിന്റെ ലോക്ദളിനെയും ബനിയകൾ പണ്ട് മുതലേ ജനസംഘത്തെയുമാണ് പിന്തുണച്ചിരുന്നത്. ഇപ്പോൾ ആ സമവാക്യങ്ങളൊക്കെ മാറിമറിഞ്ഞിരിക്കുന്നു. പട്ടികജാതിക്കാരിൽ ഒരു വിഭാഗം മാത്രമാണ് മായാവതിയെ പിന്തുണയ്ക്കുന്നത്. യാദവർ ഏറെക്കുറെ ഒറ്റക്കെട്ടായി സമാജ്വാദി പാർട്ടിക്കൊപ്പമുണ്ട്. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മുസ്ലിങ്ങളും അവരോടൊപ്പം നിൽക്കുന്നു. അതിശക്തമായ ഹിന്ദു വികാരം ആളിക്കത്തിച്ച് ബ്രാഹ്മണ രജപുത്ര വൈശ്യ വിഭാഗങ്ങൾക്കൊപ്പം യാദവരൊഴികെയുള്ള പിന്നാക്ക സമുദായക്കാരെയും പട്ടികജാതിക്കാരിൽ തന്നെ വലിയൊരു വിഭാഗത്തെയും കൂടെ കൂട്ടാൻ BJPക്ക് കഴിയുന്നു. അതിന് ഉത്തേജനം പകരുന്ന പ്രധാന ഘടകമാണ് അയോധ്യ കേസിലെ സുപ്രീം കോടതി വിധിയും രാമക്ഷേത്രത്തിന്റെ നിർമ്മിതിയും. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കേവലം ഒരു രാഷ്ട്രീയ നേതാവിലുപരി ഗാവി അണിഞ്ഞ സന്യാസിയും ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പ്രതിരൂപവും കൂടിയാണ്. യോഗിയും മോദിയും കൂടി സൃഷ്ടിക്കാവുന്ന ഹിന്ദുത്വ വികാരത്തിൽ ഒരു പങ്ക് പറ്റാൻ വേണ്ടിയാണ് പാവം അഖിലേഷ് യാദവ് ഭഗവാൻ ശ്രീകൃഷ്ണനെ കൂട്ടുപിടിച്ചത്. അഖിലേഷിനെ പോലെ ഭഗവാനും യാദവ കുലത്തിൽ പിറന്നു എന്ന സാദൃശ്യം കൗതുകകരമാണ്. പക്ഷേ അതിനപ്പുറം സമാജ്വാദി പാർട്ടിയുടെ ഇതപര്യന്തമുള്ള ചരിത്രം ശ്രീകൃഷ്ണനെ മുൻനിർത്തി വോട്ട് പിടിക്കാൻ പര്യാപ്തമല്ല. മറുഭാഗത്താണെങ്കിൽ സാമുദായിക വികാരം ആളിക്കത്തിക്കുന്നതിൽ കഴിവും പ്രാഗൽഭ്യവും തെളിയിച്ച കൂട്ടരാണ് താനും. SP BSP കോൺഗ്രസ് നേതാക്കളൊക്കെ വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് പൂജാതി കർമ്മങ്ങൾ ചെയ്യിക്കുന്ന തിരക്കിലാണിപ്പോൾ. BJPയുടെ തീവ്ര ഹിന്ദുത്വത്തെ മൃദു ഹിന്ദുത്വം കൊണ്ട് നേരിടാൻ കഴിയുമെന്ന മൂഢവിശ്വാസത്തിലാണ് അവരിപ്പോഴും. അഖിലേഷ് യാദവിനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ രക്ഷിക്കട്ടെ.